ഗീതം നാലാം അധ്യായം നാം കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞു. നാം ഇന്ന് അഞ്ചാം അധ്യായത്തിലേക്ക് വരികയാണ്. ഈ അഞ്ചാം അധ്യായത്തിൽ കാന്തയുടെ മനസ്സിൽ തങ്ങൾ കൂട്ടായ്മയിൽ സമയം ചെലവഴിക്കുകയാണോ അതോ പുറത്തുപോയി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയാണോ വേണ്ടത് എന്ന ചിന്ത, അല്ലെങ്കിൽ ആ ചിന്താ കുഴപ്പം എന്ന് വേണമെങ്കിൽ പറയാം, അത് ഉദിക്കുന്നതായി കാണുവാൻ കഴിയും. രണ്ടും അത്യാവശ്യമായ കാര്യങ്ങളാണ്. നാം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. നാം യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കാതെ നമുക്ക് യേശുവിന് വേണ്ടി യാതൊന്നും ചെയ്യുവാൻ കഴിയില്ല. അതേസമയം തന്നെ കാണാതെ പോയ ആടുകളെ തേടി കുന്നിൻ ചെരുവിലേക്ക് പോയ ആ പാദങ്ങളെ നാം അനുഗമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. ലോകമാകുന്ന വയലിൽ ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുവാൻ നാം ആ കാൽച്ചുവടുകളെ പിന്തുടരണം. നമുക്കൊരുമിച്ച് അഞ്ചാം അധ്യായത്തിലേക്ക് വരാം. ഞാൻ അതിൻ്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മോറും സുഗന്ധവർഗവും പെറുക്കി ഞാൻ എൻ്റെ തേൻകട്ട തേനോടെ കൂടെ തിന്നും, എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചും ഇരിക്കുന്നു. സ്നേഹിതന്മാരെ, തിന്നുവിൻ, പ്രിയരെ, കുടിച്ച് മത്തരാകുവിൻ. കൂട്ടായ്മയിൽ തന്നോടുകൂടെ സംബന്ധിക്കുവാൻ മണവാളൻ മണവാട്ടിയെ ക്ഷണിക്കത്ര ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് ദിവസം 3:20. ആ കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. കൂട്ടായ്മയെ സംബന്ധിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നുവെന്ന്. യോഹന്നാൻ്റെ 1 ലേഖനം 1:4. നാം അവനോട് കൂട്ടായ്മയുള്ളവരായിരിക്കണമെന്നത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, നാം സന്തോഷമുള്ളവരായിരിക്കണമെന്നും അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവപൈതലെ, താങ്കൾ സന്തോഷകരമായ അനുഭവത്തിലാണോ? താങ്കളുടെ ക്രിസ്തീയ ജീവിതം ഇന്ന് ഏതൊരു വിധത്തിലാകുന്നു നയിച്ചുകൊണ്ടിരിക്കുന്നത്? സന്തോഷമുള്ള വ്യക്തിയായിട്ടാണോ, അതോ ബുദ്ധിമുട്ടും വളരെ ക്ലേശത്തോടും കൂടെ മുൻപോട്ട് പോകുന്ന അവസ്ഥയാണോ? ഞാൻ ഉദ്ദേശിച്ചത് ജീവിതത്തെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജീവിതത്തെ വളരെ ഭാരത്തോടുകൂടെ കാണുന്നൊരു വ്യക്തിയാകുന്നു, ജീവിതം ആസ്വദിക്കുവാൻ കഴിയാതെ ജനിച്ചു പോയല്ലോ, എങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന ചിന്ത. റേഡിയോ പ്രക്ഷേപണങ്ങളുടെ പ്രത്യുത്തരമായി എനിക്ക് വളരെയധികം നല്ല നല്ല എഴുത്തുകൾ ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആയിരക്കണക്കിന് എഴുത്ത് ഓരോ മാസവും കിട്ടും. ആ കൂട്ടത്തിൽ വളരെ ചിന്തിപ്പിക്കുന്നതായ പല എഴുത്തുകളുമുണ്ട്. ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗക്കിടക്കയിലായിരിക്കുന്നവർ പലരും എഴുതാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും എഴുന്നേക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില പ്രിയപ്പെട്ടവർ എനിക്ക് കത്തെഴുതാറുണ്ട്. അവരുടെ കഷ്ടതകളെയും രോഗത്തെയും കുറിച്ച് എഴുതാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ അവർക്ക് കർത്താവായ യേശുക്രിസ്തുവുമായുള്ള അനുഗ്രഹീതമായ കൂട്ടായ്മയെക്കുറിച്ചും അവർ എഴുതുന്നു. പ്രിയ കർത്താവായ യേശുക്രിസ്തു തങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവമാകുന്നു എന്നവർ പറയാറുണ്ട്. ഞാനൊരു സഹോദരിയെ കണ്ടപ്പോൾ, അവർ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എഴുന്നേൽക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത സഹോദരിയാണ്. അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാൻ എന്നും പ്രോഗ്രാം ശ്രദ്ധിക്കാറുണ്ട്, മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവായ യേശുക്രിസ്തുവുമായി കൂട്ടായ്മ അനുഭവിക്കുന്നത് എത്ര മനോഹരമായ കാര്യമാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രശ്നങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു സാഹചര്യം വന്നിട്ട് സന്തോഷിക്കുവാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ കഷ്ടങ്ങളുടെ മധ്യത്തിലും സന്തോഷിക്കുവാൻ സാധിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. കാരണം കഷ്ടങ്ങളുടെ മധ്യത്തിലും നമ്മോട് കൂടെയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മെ കൈവിടാതെ, ഉപേക്ഷിക്കാതെ, കൈപിടിച്ച് നടത്തുന്നവനാണ്. അവിടുത്തെ കരം നമ്മെ താങ്ങുന്ന കരമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാത്തതായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ താങ്കളെ കൈപിടിച്ച് നടത്തുവാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. താങ്കളൊരു ദൈവപൈതലാകുന്നുവെങ്കിൽ തീർച്ചയായും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ സുഖം അനുഭവിക്കാൻ സാധിക്കും. ആ കൂട്ടായ്മയാകുന്നു താങ്കളെയും എന്നെയും ശക്തീകരിക്കുന്നത്. ഇനി നാം 4-ാമത്തെ ഗീതത്തിലേക്കാണ് കടന്നു വരുന്നത്. ഇപ്പോൾ മണവാട്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കെ, തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളികൊണ്ടും നനഞ്ഞിരിക്കുന്നു. അവൾ പറയുന്നത് തൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു എന്നാണ്. അവൾ ഉറക്കമുണർന്ന് അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയന്റെ സ്വരം. അവൾ ഉറങ്ങാനായി കിടക്കയിൽ അഭയം പ്രാപിച്ചപ്പോൾ അവൻ രാത്രി വെളിയിൽ ജോലിത്തിരക്കിലായിരുന്നു. സഭ ഇന്ന് ഈ ദൂത് കേൾക്കേണ്ടത് ആവശ്യമാകുന്നു. എല്ലാ വിശ്വാസികളും ഈ ദൂത് കേൾക്കണം. നമുക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തുപോയി പ്രവർത്തന നിരതരായിരിക്കാം. ദൈവം നമുക്ക് ആരോഗ്യം തന്നിരിക്കുന്നു. അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് മുൻപോട്ടിറങ്ങണം. മൂന്നാം വാക്യം ശ്രദ്ധിച്ചാട്ട്. അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം. എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? മണവാട്ടി ന്യായവാദം ഉന്നയിക്കുവാൻ തുടങ്ങുന്നു. അവൾ കിടക്കയിൽ കിടന്നു കഴിഞ്ഞിരുന്നു. കാലുകൾ കഴുകിയിട്ടാണ് അവൾ കിടക്കയിൽ കയറിയത്. അവൾക്ക് കിടക്കയിൽ നിന്ന് പുറത്തുപോയി കാലുകൾ മലിനമാക്കുവാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. നാലാം വാക്യത്തിൽ എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. അവളുടെ ഉള്ളം ഉരുകിപ്പോയി, അതായത് അവൾ വികാരാധീനയായി തീർന്നു എന്ന് ചുരുക്കം. അഞ്ചാം വാക്യത്തിൽ എന്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൻ തൈലവും തഴുതുകൾ പിടികളിന്മേൽ പൊഴിച്ചു. ആ കാലത്ത് നിലവിലിരുന്ന ഒരു പ്രത്യേക ആചാരമാണ് ഇതിന്റെ പശ്ചാത്തലം. ഒരു യുവാവ് യുവതിയുമായി സ്നേഹത്തിലാവുകയും തന്റെ സ്നേഹം അവളോട് പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവളുടെ വീട്ടിൽ പോയി ഒരു പ്രേമലേഖനം കൊടുക്കുകയല്ല ചെയ്യുന്നത്, സുഗന്ധ ദ്രവ്യം ഇട്ടിട്ട് പോവുക പതിവായിരുന്നു. താഴിട്ട് പൂട്ടിയിട്ടില്ലെങ്കിൽ കൈ ഉള്ളിലിട്ട് കുറ്റി തുറക്കാവുന്ന വിധത്തിലായിരുന്നു അന്ന് കതകുകൾ പണിതിരുന്നത്. ഉറങ്ങുന്ന കാന്തയിൽ നിന്ന് പ്രതികരണമൊന്നുമില്ലാതിരുന്നപ്പോൾ മണവാളൻ മൂര് കതകിന്റെ അകത്തുവശത്തെ കൈപ്പിടിയിൽ പുരട്ടിയിട്ട് പോയി. അവൻ അവിടെ വന്നിരുന്നു എന്ന് അവൾ അറിയുന്നതിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്തത്. അവസാനം അവൾ കതക് തുറക്കുവാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ആ മനോഹരമായ സുഗന്ധം അവളുടെ വിരലുകളിൽ പുരളുവാനിടയായി. അവന്റെ സാന്നിധ്യത്തിന്റെ സുഗന്ധം അവൻ അവിടെ വിട്ടിട്ടാണ് പോയത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിക്കുന്നതാണല്ലോ മണവാളൻ. അവിടുന്ന് തൻ്റെ സാന്നിധ്യത്തിൻ്റെ സുഗന്ധം കൊണ്ട് അനുഗ്രഹിക്കുന്നവനാണ്. മണവാട്ടി സഭയാണ് ചിത്രീകരിക്കുന്നത്. സഭ ഇന്ന് അധികം അകലെ പോകുന്നില്ല. അനേകം ആളുകൾ സഭയുടെ പടിപോലും കടന്നു പോകുവാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഫലമായി അവർക്ക് കർത്താവായ യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരിൽ ഒന്നാണിത്. ദൈവഹിതത്തിൽ നിന്ന് നാം തെറ്റിമാറുമ്പോൾ നമ്മുടെ കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടുന്നു. ആത്മാവിനെ കെടുത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ദൈവം നമ്മോട് പറയുന്ന സ്ഥാനത്ത് പോകുവാൻ തയ്യാറാകാത്തത് ആത്മാവിനെ കെടുത്തുന്ന സംഗതിയാണ്. അഥവാ ദൈവം നമ്മോട് ചെയ്യുവാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ആത്മാവിനെ കെടുത്തുന്ന കാര്യമാണ്. ഇന്ന് നാം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുമെങ്കിൽ അവന്റെ സാന്നിധ്യത്തിന്റെ മാധുര്യം നമുക്ക് നമ്മുടെ കിടക്കമുറിയുടെ തഴുതു പടികളിന്മേൽ കാണുവാൻ കഴിയും. അവന്റെ കൂട്ടായ്മയുടെ മാധുര്യം നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. ഇത് ഗീതങ്ങളിൽ ഏറ്റവും ചെറിയ ഗീതമാണ്, എങ്കിലും എത്ര മനോഹരമായ ദൂതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനിയും പ്രാണപ്രിയനു വേണ്ടി ദുഃഖത്തോടെയുള്ള അന്വേഷണമാകുന്നു നാം കാണുന്നത്. അഞ്ചാമത്തെ ഗീതമാണ് ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. ഈ പ്രേമ കഥയിൽ ശലോമോൻ രാജാവ് ശൂലേങ്കാരത്തിയായ പാവം പെൺകുട്ടിയെ എഫ്രയീം മലനാട്ടിൽ നിന്ന് യെരുശലേമിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഈ ഗീതങ്ങളിൽ താൻ അവിടെ രാജകൊട്ടാരത്തിൽ കണ്ട വസ്തുക്കൾ എത്രമാത്രം അവളിൽ മതിപ്പുളവാക്കി എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാകുന്നു. കൊട്ടാരം, സിംഹാസനം, രാജാവിന്റെ വിരുന്ന് മേശ, അവന്റെ കിടപ്പുമുറി, ആ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും അവൾ കണ്ട് അങ്ങനെ അത്ഭുത സ്തബ്ധയായി നിൽക്കുകയാണ്. അവളുടെ പാട്ടിൽ രാജാവിനോടുള്ള അവളുടെ ആരാധനയും ഭക്തിയും ഉൾപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം ആട്ടിടയൻ എന്ന ജോലിയിൽ കാണാതെ പോയ ആടുകളെ അന്വേഷിച്ച് പോകുവാനായി അവളെ വിളിച്ചുണർത്തിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ അവൾക്ക് മടിയായിരുന്നു. അവസാനം അവൾ വാതിൽക്കൽ എത്തിയപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു. അവൾ കതക് തുറന്ന് അവനെ വിളിച്ചു. പിന്നീട് അവനെ അന്വേഷിച്ച് അവൾ ഇറങ്ങിപ്പുറപ്പെട്ടു. ആറാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ എൻ്റെ പ്രിയനു വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനോ പോയി കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. കൂട്ടായ്മ ബന്ധം തകർന്നുപോയി എന്ന കാര്യം ശ്രദ്ധിക്കുക. വിശ്വാസികളിൽ ഭൂരിപക്ഷവും രണ്ടിൽ ഒരു കാര്യം ചെയ്യുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുകിൽ അവർ പാപം ചെയ്ത് തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ഒരു സംഗതി, ഒരേ ഒരു സംഗതി, പാപമാകുന്നു. അതല്ല എങ്കിൽ അവനോട് അനുസരണക്കേട് കാണിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്നു. അവനോടുള്ള കൂട്ടായ്മ തകരുകയും അങ്ങനെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സംഗതിയാകുന്നു ഇത്. നമ്മുടെ രക്ഷ നഷ്ടപ്പെടും എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ, നിശ്ചയമായും നമുക്ക് രക്ഷയുടെ സന്തോഷം നഷ്ടമായിത്തീരും. രക്ഷയല്ല, രക്ഷയുടെ സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ നഷ്ടമായി എന്നുമല്ല അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിനെ അങ്ങനെ നഷ്ടപ്പെടുത്തുവാൻ കഴിയില്ല. അവൻ അപ്പോഴും വിശ്വാസിയിൽ അധിവസിക്കുന്നു. എന്നാൽ വിശ്വാസിയെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലെത്തിച്ചേരുന്നു. നമുക്കവനെ ദുഃഖിപ്പിക്കുവാൻ കഴിയും, എന്നാൽ അവനെ ഓടിച്ചു കളയുവാൻ കഴിയുകയില്ല. അവനുമായുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടമായി പോകും. അനേകം വിശ്വാസികൾ ആ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥ, ഇത് വളരെ ശോചനീയമായ ഒരു സ്ഥിതിവിശേഷമാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേൾക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ എത്തിച്ചേർന്നു? ഇന്ന് ഏതൊരു ആലോചനയ്ക്ക് വിധേയപ്പെട്ടാണ് മുൻപോട്ട് പോകുന്നത്? ഒരു തീരുമാനമെടുക്കേണ്ട സമയത്ത് ദൈവഹിതപ്രകാരമായുള്ള തീരുമാനമാകുന്നു എടുക്കുന്നത് എന്ന് ഉറപ്പായി പറയുവാൻ കഴിയുമോ? ഒരു വ്യക്തി ദൈവഹിതത്തിന് പകരം തൻ്റെ ഹിതപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവന് സന്തോഷം നഷ്ടമാകും, അവൾക്ക് സന്തോഷം നഷ്ടമാകും. ദൈവഹിതം മനസ്സിലാക്കി അത് നിവർത്തിപ്പാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതി. മണവാട്ടിക്ക് ഇവിടെ തൻ്റെ പ്രിയനുമായുള്ള കൂട്ടായ്മ നഷ്ടമായി. പ്രിയരെ, നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് രക്ഷ നഷ്ടമാവുകയില്ല. എന്നാൽ അവനുമായുള്ള മാധുര്യമേറിയ കൂട്ടായ്മ നിങ്ങൾക്ക് നഷ്ടമാകും. ഏഴാം വാക്യം ഞാനൊന്ന് വായിക്കാം. അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം, നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു. അവർ എന്നെ അടിച്ച് മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എൻ്റെ മൂടുപടം എടുത്തു കളഞ്ഞു. നാം നമ്മുടേതായ ശക്തിയിൽ ഇറങ്ങിപ്പുറപ്പെടുന്ന പക്ഷം എത്രമാത്രം നാം ശക്തിഹീനരാകുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെതായ കഴിവുകൾ കൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടുള്ള എൻ്റെ പരിശ്രമം പരാജയമടയും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെയധികം താല്പര്യത്തോടും തീഷ്ണതയോടും കൂടെ നാം പുറപ്പെട്ടു എന്ന് വരാം. എന്നാൽ ആ തീഷ്ണതയൊന്നും അവനുമായുള്ള കൂട്ടായ്മയ്ക്ക് പകരമാവുന്നില്ല. ഇന്ന് വാതിൽക്കൽ മുട്ടുന്നതിന്, ജനത്തോട് സാക്ഷ്യം പറയുന്നതിന് വലിയ താല്പര്യം കണ്ടുവരുന്നു. അത് ചെയ്യേണ്ടത് ആവശ്യമാണ്, അല്ലെന്നല്ല പറഞ്ഞേ. എന്നാൽ എല്ലാവരും അത് ചെയ്യേണ്ടതല്ല. എല്ലാവരും അതിന് യോഗ്യരാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ചില ആളുകൾ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുന്നതിൽ അത്ര കഴിവുള്ളവരായിരിക്കില്ല. വാസ്തവത്തിൽ അങ്ങനെയുള്ളവർ പറയുമ്പോൾ മറ്റുള്ളവരെ ശുണ്ടി പിടിപ്പിക്കുക മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ വളരെ സൂക്ഷിക്കണം. ചില ആളുകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പെട്ടെന്ന് ദേഷ്യപ്പെടും. ആരെങ്കിലും തങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഉടൻ ദേഷ്യമാണ്. ഒരു വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്കുണ്ടായ ദേഷ്യത്തിന് അതിരില്ല. ആ, എന്നോട് എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഇന്ന സഭയിലെ അംഗമാണെന്നറിയില്ലേ? നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ചേട്ടാ, ഒരു ലളിതമായ ചോദ്യം ചോദിച്ചു, ഒന്നുകിലാകുന്നു അല്ലെങ്കിൽ അല്ല എന്ന മറുപടി പറഞ്ഞാൽ പോരായോ? ദേഷ്യപ്പെടണോ? അതുകൊണ്ട് നാം ഇതുപോലെ ശുണ്ഠി പിടിപ്പിക്കുന്നതായ വിധത്തിൽ മറുപടി പറയുന്നതായ വ്യക്തികളെ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒരുപക്ഷെ സാക്ഷിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കില്ല, എന്നാൽ ജീവിക്കുവാൻ, ജീവിതത്തിൽ കൂടി ഇത് കാണിച്ചു കൊടുക്കുവാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആ കിണറ്റരികിൽ നിന്ന സ്ത്രീയോട് സാക്ഷ്യം പറഞ്ഞത് എങ്ങനെ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ശമര്യക്കാരിയായ ആ സ്ത്രീ വളരെ കർത്താവിനോട് ശത്രുതാ മനോഭാവമുള്ളവളായിരുന്നു. കർത്താവ് നേരിട്ടിട്ടുള്ള വ്യക്തികളിൽ വെച്ച് ഏറ്റവും അധികം ശത്രുതാ മനോഭാവം കാണിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. അവൾ ഏറ്റവും മോശമായ സ്ത്രീയായിരുന്നു എന്ന് പശ്ചാത്തലത്തിലും നമുക്കറിയാമല്ലോ. യേശു എപ്രകാരമാണ് അവളെ സമീപിച്ചതെന്ന് നോക്കുക. അവൻ അവളോട് കുടിപ്പാൻ ചോദിച്ചു. അവളോട് ഒരു കാര്യം ചോദിച്ചുകൊണ്ട് താണ സ്ഥാനം അവൻ സ്വീകരിച്ചു. നീ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ജീവന്റെ ജലം നൽകുമായിരുന്നല്ലോ എന്ന് അവൻ വളരെ സൗമ്യതയോടെ ആദരവോടുകൂടെ അവളോട് പറഞ്ഞു. നോക്കണേ, കർത്താവിന് നേരിട്ട് കാര്യമൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അവസാനം അവൾ അവനോട് അത് ചോദിച്ചു. എന്നാൽ അവൾ ചോദിക്കുന്നത് വരെ അവൻ അതവൾക്ക് വാഗ്ദാനം ചെയ്തില്ല. സുവിശേഷം ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുൻപായി അവരിൽ അതിനുവേണ്ടിയുള്ള താല്പര്യം നാം ജനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് അവർക്ക് അറിയുവാൻ താല്പര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ അവർ എന്തെങ്കിലും വ്യത്യസ്തത കാണേണ്ടത് ആവശ്യമാണ്. വീട്ടിലെപ്പോഴും ബഹളം വെക്കുകയും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുകയും അയൽവക്കക്കാരെ കാണുമ്പോൾ അങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കുകയും ഒന്ന് പുഞ്ചിരിക്കുവാൻ പോലും സന്മനസ്സില്ലാതെ മുൻപോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്തെന്ന് ആരും അന്വേഷിച്ചു വരില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായി വ്യത്യാസമായി തോന്നുന്ന എന്തെങ്കിലും കണ്ടാൽ ആളുകൾ അത് അന്വേഷിക്കും. താങ്കളുടെ ജീവിതത്തിലെ വ്യത്യസ്തതയുടെ രഹസ്യം കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ യേശുവിനോടുള്ള സ്നേഹം അവർക്ക് വർദ്ധിക്കും. ഇതാകുന്നു സുവിശേഷീകരണത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. പ്രസംഗിക്കുന്നത് വളരെ നല്ലതാണ്, ഞാൻ അത് അധികം ചെയ്യുന്ന വ്യക്തിയാകുന്നുവല്ലോ, എന്നാൽ ജീവിതം അതുപോലെ പ്രധാനപ്പെട്ടതാണ്. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു. അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു. ഈ പെൺകുട്ടി വളരെ പ്രയാസത്തിലായി. അവളെ സംരക്ഷിക്കേണ്ടുന്നവരാൽ അവൾ മുറിവേൽക്കപ്പെട്ടു. ക്രിസ്തീയ ഗോളങ്ങളിലും ഈ സാഹചര്യം തന്നെ നാം കാണുന്നുണ്ട്. ചില പ്രസംഗകരുടെ പ്രസംഗം തങ്ങളുടെ മനസാക്ഷിയെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് സുവിശേഷകരോടും അതുപോലെയുള്ള ആളുകളോടും വളരെ വ്യത്യസ്തമായിട്ടുള്ള മനോഭാവം വെച്ചു പുലർത്തുന്ന അധികാരികളെ കണ്ടിട്ടില്ലേ? സുവിശേഷത്തോട് യാതൊരു താല്പര്യവുമില്ലാത്തവർ. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്തവർ. കൗൺസിൽ അംഗങ്ങളും ബോർഡംഗങ്ങളും സുവിശേഷ പ്രസംഗകർക്ക് ഉപദേശം നൽകുന്നവരുമായി തീർന്നാലത്തെ സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിക്കൂ. പലപ്പോഴും സുവിശേഷ സംരക്ഷകരായിരിക്കേണ്ടവരിൽ നിന്നാണ് സുവിശേഷത്തിന് എതിർപ്പുകൾ ഉണ്ടാകുന്നത്. തുടർന്ന് ഈ പെൺകുട്ടി, അതെ മണവാട്ടി, യെരുശലേം പുത്രിമാരെ കണ്ടുമുട്ടുന്നു. ഇവിടെ മണവാട്ടി പാട്ടിൻ്റെ ഒരു ഭാഗം പാടുകയും യെരുശലേം പുത്രിമാർ അതിൻ്റെ ഉത്തരം പാടുകയും ചെയ്യുന്ന രീതിയാണ് നാം കാണുന്നത്. മണവാട്ടി പറയുന്നു 5:8, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. നിങ്ങൾ അവനെ കണ്ടാൽ അവനെ കാണാത്തതിൽ ഞാൻ എത്രമാത്രം ദുഃഖിതയായിരിക്കുന്നു എന്ന് അവനോട് പറയുക. ഞാൻ അവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നവനോട് പറയുക. ഞാൻ അവനെ അന്വേഷിച്ച് നടക്കുകയാകുന്നു എന്നവനോട് പറയുക. അവളുടെ ഹൃദയം ദുഃഖിച്ചിരിക്കുകയാണ്, കൂട്ടായ്മ നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള ദുഃഖം. അവന് വേണ്ടി അവൾ അത്യധികം താല്പര്യത്തോടുകൂടിയിരിക്കുകയാണ്. പൂന്തോട്ടത്തിന് അതിൻ്റെ സൗരഭ്യം നഷ്ടപ്പെട്ടിരിക്കും. മൂറും കുന്തുരുക്കവും ഒന്നും ഇപ്പോൾ അവൾക്ക് കാര്യമല്ല. പൂക്കളുടെ സൗന്ദര്യം ഇല്ലാതെയായി തീർന്നിരിക്കുന്നു. അതിന് പ്രത്യുത്തരമായി യെരുശലേം പുത്രിമാർ ഇപ്രകാരം പറയുന്നു, 5:9, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയനും മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയനും മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? അവരുടെ ഉത്തരം സംശയമുളവാക്കുന്നതായിരുന്നു. നിന്റെ ഈ പ്രിയൻ വളരെ നിനക്കർത്ഥവത്താകുന്നു എന്ന് നീ പറയുന്നു. അവന് മറ്റുള്ളവരെക്കാൾ എന്താണ് കൂടുതൽ പ്രത്യേകത എന്നത്രേ അവർ അവളോട് ചോദിക്കുന്നത്. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താണ് ഇത്ര വിശേഷത? ഈ യേശു ആരാണ്? മറ്റുള്ളവരിൽ നിന്ന് യേശു വ്യത്യസ്തനാകുന്നു എന്ന് നീ ചിന്തിക്കുവാൻ കാരണമെന്താണ്? മറ്റു മത നേതാക്കന്മാർ ഉണ്ടായിരുന്നിട്ടുണ്ട്. യേശു അവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണമെന്താകുന്നു? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുവെങ്കിൽ കാരണം കൂടി നാം മനസ്സിലാക്കിയിരിക്കണം. അവൻ അവകാശപ്പെടുന്ന വിധത്തിലുള്ള വ്യക്തിയാകുന്നു യേശു എന്ന് ചിന്തിക്കുവാൻ കാരണമെന്താണ്? യേശു വെറും ഒരു മനുഷ്യനായിരുന്നു. ആ വിധത്തിലുള്ള സംശയങ്ങളും വാദങ്ങളുമാണ് നാം ഇന്ന് കേൾക്കുന്നത്. യേശുക്രിസ്തുവിനെക്കുറിച്ച് അനേക ചർച്ചകൾ നടന്നിട്ടുണ്ട്. മറ്റാരേക്കാളും അധികം തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും യേശുവിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതിലേക്ക് ഏറ്റവും അധികം വിമർശനങ്ങളെ നേരിട്ടതായ വ്യക്തി യേശുവാകുന്നു. അതെ, ഏറ്റവും വലിയ വാദവിഷയമായുള്ള വ്യക്തി യേശുക്രിസ്തു തന്നെയാണിന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ജൂലിയസ് സീസർ, റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസർ, ലോക ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വഷളനായ മനുഷ്യനായിരുന്നു എന്ന് തെളിയിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചെന്നാൽ നിങ്ങൾ ആകെ വികാരഭരിതനായി സീസറിന്റെ രക്ഷയ്ക്കായി എഴുന്നേറ്റ് വാദിക്കുമോ? അല്ല, സീസർ ഒരു പുണ്യവാളനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വികാരഭരിതനായി വാദിക്കുവാൻ ശ്രമിക്കുമോ? അത് എന്നെ വികാരഭരിതനാക്കില്ല. സീസറിനെ കുറിച്ച് അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചിന്തിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തർക്കിക്കാനൊട്ട് പോകുന്നുമില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അങ്ങനെയല്ല. യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ സകല മനുഷ്യരും ഏതെങ്കിലും ഒരു പക്ഷം ചേരും, ചേർന്നേ മതിയാകൂ. തന്റെ പുത്രനെക്കുറിച്ച് ഒരു തീരുമാനത്തിൽ നാം എത്തിച്ചേരുവാൻ ദൈവം നമ്മെ നിർബന്ധിക്കും. ഒരു തീരുമാനമെടുക്കാതെ പീലാത്തോസിനെ അവൻ വെറുതെ വിട്ടില്ല. യാതൊന്നും ചെയ്യാതെ ഒഴിഞ്ഞു മാറുവാൻ പീലാത്തോസ് ശ്രമിച്ചു. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും ഈ നീതിമാന്റെ കാര്യത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈയെഴുകയും ചെയ്തു. അവൻ എത്രമാത്രം തെറ്റാണ് ചെയ്തത്? അവൻ കൈ കഴുകുകയല്ല, ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. നൂറ്റാണ്ടുകളായി സഭയിലെ വിശ്വാസ പ്രമാണം അത് വിളിച്ചു പ്രഖ്യാപിക്കുന്നു. പീലാത്തോസിനാൽ ക്രൂശിക്കപ്പെട്ടവൻ, അവൻ കൈ കഴുകി, പക്ഷെ ചരിത്രം അവനെ വിട്ടില്ല. ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം അവനെ നിർബന്ധിച്ചു. യേശു കുറ്റവാളിയും താൻ ന്യായാധിപനുമാകുന്നു എന്നാണ് പീലാത്തോസ് അന്ന് ചിന്തിച്ചത്. എന്നാൽ ക്രിസ്തു ന്യായാധിപനും താൻ തടവുകാരനുമാകുന്നു എന്ന കാര്യം പീലാത്തോസ് മനസ്സിലാക്കിയില്ല. ഇന്നും ഓരോ വ്യക്തിക്കും ഒരു തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുണ്ട്? ആദിമ സഭാപിതാവായ തെർത്തുല്യൻ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, ആദിമ സഭയിലെ വിശ്വാസികൾ യേശുവിനെ റോമാ സാമ്രാജ്യത്തിലെ അന്യദേവന്മാരുടെ ഒപ്പം വയ്ക്കുന്നതിനേക്കാൾ മരിക്കുവാൻ തയ്യാറായിരുന്നു എന്ന്. കൈസരുടെ പ്രതിമയുടെ മുൻപിൽ ഒരു നുള്ളു സുഗന്ധദ്രവ്യം ഇടുന്നതിനു പോലും അവർ വിസമ്മതിച്ചിരുന്നു. ഒരു കള്ളം പറയുന്നതിൽ അവർക്ക് വേദനയുണ്ടായിരുന്നു. അവർ അപ്രകാരം ചെയ്യുമായിരുന്നില്ല, കാരണം അവരുടെ പ്രിയൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അവൻ ദൈവമായിരുന്നു. അവൻ ദൈവമാകുന്നു.